ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുകയാണ് വികസിത് ഭാരത് ജിറാം ജി നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിയിലെ വേതനപരിധി പുതുക്കുന്നതിൽ 4 മാസത്തിനകം തീരുമാനമെടുക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. കേന്ദ്ര സഹമന്ത്രി ഡോ എൽ മുരുകൻ ഇന്ന് കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. അർഹരായ മുഴുവൻ പേരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അടിയന്തര നടപടികൾക്ക് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു. അണ്ടർ 19 യൂത്ത് ക്രിക്കറ്റ് 2ാം ഏകദിനത്തിലും ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുകയാണ് വികസിത് ഭാരത് ജിറാം ജി നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ചൌഹാൻ. തൊഴിലഭ്യത ഉറപ്പാക്കാനും അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കാനും ഗ്രാമങ്ങളെ സ്വയാശ്രിതമാക്കാനും ആവശ്യമായ വ്യവസ്ഥകൾ നിയമത്തിലുണ്ടെന്ന് അദ്ദേഹം തമിഴ്നാട്ടിലെ ഈറോഡിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തോടെ വികസിതവും ഐശ്വര്യസമൃദ്ധവുമായ ഗ്രാമങ്ങളെ സൃഷ്ടിക്കാനാവുമെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ വിശ്വാസം പ്രകടിപ്പിച്ചു. കർഷക തൊഴിലാളികളെയും മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു ചൌഹാൻ. തൊഴിൽ ദിനങ്ങളുടെ എണ്ണം 100-ൽ നിന്ന് 125 വർദ്ധിപ്പിച്ചതും സമയബന്ധിതമായ പൂർത്തീകരണം ഉറപ്പാക്കിയതും അഴിമതി ഒഴിവാക്കാൻ കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതും പദ്ധതിയെ കൂടുതൽ ഗുണപരമാക്കിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. തൊഴിൽ നൽകാൻ കഴിയാത്തപക്ഷം തൊഴിലില്ലായ്മ വേതനം നൽകണമെന്ന വ്യവസ്ഥയും സുപ്രധാനമാണെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ വിശദീകരിച്ചു. കുട്ടികളിലെ പോഷകാഹാരക്കുറവ് നേരിടാനാവശ്യമായ സുസ്ഥിര തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്ന CSR കോൺക്ലേവ് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ഡൽഹി വിജ്ഞാൻ ഭവനിൽ ഉദ്ഘാടനം ചെയ്യും. പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിലും പോഷകാഹാരക്കുറവ് നിർമ്മാർജ്ജനത്തിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത എന്നതാണ് കോൺക്ലേവിന്റെ പ്രമേയം. ഭിലായ് ഉരുക്കു നിർമ്മാണശാലയുടെ ഗിഫ്റ്റ് മിൽക്ക് പരിപാടിയുടെ 3ാം ഘട്ടത്തിനും ചടങ്ങിൽ അമിത്ഷാ തുടക്കമിടും. IDBI ബാങ്കിന്റെ ശിശുസഞ്ജീവനി പദ്ധതിയും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. മലയാളമടക്കം ക്ലാസിക്കൽ ഭാഷകളുടെ സെന്റർ ഓഫ് എക്സലൻസുകൾ തയ്യാറാക്കിയ 41 സാഹിത്യകൃതികൾ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ഡൽഹിയിൽ പ്രകാശനം ചെയ്യും. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസിന്റെ നേതൃത്വത്തിലാണ് പുസ്തകങ്ങൾ സമാഹരിച്ചത്. ഇതോടൊപ്പം ആംഗ്യഭാഷയിൽ തയ്യാറാക്കിയ തിരുക്കുറൾ വ്യാഖ്യാനത്തിന്റെ 45 എപ്പിസോഡും ധർമ്മേന്ദ്ര പ്രധാൻ പ്രകാശനം ചെയ്യും. സജീവ ഭരണ നിർവഹണത്തിനും സമയബന്ധിത നടപ്പാക്കലിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച ഫ്ളാഗ്ഷിപ്പ് പദ്ധതി പ്രഗതി 50 യോഗങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ച് നിർണായക നാഴികക്കല്ല് പിന്നിട്ടു. 2015 നരേന്ദ്രമോദി ആരംഭിച്ച പ്രഗതി രാജ്യത്തെ ഭരണരംഗത്ത് പുതിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിട്ടത്. രാജ്യത്തെ ജലാശയങ്ങൾ നിർമ്മിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ലക്ഷ്യമിടുന്ന മിഷൻ അമൃത് സരോവറിനെപ്പറ്റി ഒരു റിപ്പോർട്ട്.
2022 ആരംഭിച്ച മിഷൻ അമൃത് സരോവർ ഓരോ ജില്ലയിലും 75 ജലാശയങ്ങൾ നിർമ്മിക്കുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനും ആവിഷ്കരിച്ച മുൻനിര പദ്ധതിയാണ്. ഓരോ അമൃത് സരോവറും 1 ഏക്കറെങ്കിലും വിസ്തൃതവും 10,000 ക്യൂബിക് മീറ്റർ ജലസംഭരണ ശേഷിയും ഉള്ളവയാണ്. പ്രഗതി വഴി കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, ജില്ലാ ഭരണകൂടങ്ങൾ എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചുകൊണ്ടുവന്ന് മിഷൻ അമൃത് സരോവറിന്റെ പുരോഗതി ദേശീയതലത്തിൽ പതിവായി അവലോകനം ചെയ്തു. ഭൂമി ലഭ്യത, വകുപ്പുകൾ ക്കിടയിലെ ഏകോപനം, ഫണ്ട് വിതരണം തുടങ്ങിയ പ്രശ്നങ്ങളിൽ വേഗത്തിൽ തീരുമാനമെടുക്കലും ഫലപ്രദമായ പരിഹാരവും സാധ്യമാക്കി. 2023 ഓഗസ്റ്റ് 15 50,000 അമൃത് സരോവറുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. രാജ്യത്തുടനീളം ഇതുവരെ 68,000-ൽ അമൃത് സരോവറുകൾ പൂർത്തിയായി. പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഗതി അവലോകനങ്ങൾ എല്ലാ മന്ത്രാലയങ്ങൾക്കിടയിലും ഏകോപനം ശക്തമാക്കി.
എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിയിലെ വേതനപരിധി പുതുക്കുന്നതിൽ 4 മാസത്തിനകം തീരുമാനമെടുക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തിനും EPFOയ്ക്കും നിർദ്ദേശം നൽകി. കഴിഞ്ഞ 11 വർഷമായി വേതനപരിധിയിൽ മാറ്റം വരുത്തിയിരുന്നില്ല. 15,000 രൂപയാണ് പദ്ധതിയിൽ വേതനപരിധി. പൊതുതാൽപര്യ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. കേന്ദ്ര സഹമന്ത്രി ഡോ എൽ മുരുകൻ ഇന്ന് കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കോട്ടയം IIMC സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിക്കും. വൈകിട്ട് KPS മേനോൻ ഹാളിൽ കേരളകൌമുദി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഡോ മുരുകൻ കോയമ്പത്തൂരിലേക്ക് മടങ്ങും. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഇറാനിലേക്ക് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൌരന്മാരോട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രതിഷേധ പ്രകടനങ്ങളോ സമരങ്ങളോ ഉണ്ടാകുന്ന പ്രദേശത്തുനിന്ന് ഇന്ത്യൻ പൌരന്മാരും ഇന്ത്യൻ വംശജരും വിട്ടുനിൽക്കണം. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. അർഹരായ മുഴുവൻ പേരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അടിയന്തര നടപടികൾക്ക് ഗവൺമെന്റ് തീരുമാനമെടുത്തു. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. രേഖകൾക്ക് ഫീസ് ഈടാക്കില്ല. ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം ഹിയറിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കാനും അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കാനും ജില്ലാ കളക്ടർമാർക്ക് ചുമതല നൽകി. ഓൺലൈനായി ഫോമുകൾ സമർപ്പിക്കാൻ സഹായ കേന്ദ്രങ്ങളിൽ സൌകര്യമേർപ്പെടുത്തും. അക്ഷയ സെന്ററുകൾ ഇതിനീടാക്കുന്ന ഫീസ് ലഘൂകരിക്കാൻ ഐടി വകുപ്പിനും സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് അനുവദിച്ച ദേശീയ ഫിഷറീസ് വികസന ബോർഡ് പ്രാദേശിക കേന്ദ്രത്തിന്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ കാലതാമസമില്ലാതെ പൂർത്തീകരിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിന് മുമ്പ് ഇത് പൂർത്തിയാക്കാനാണ് തീരുമാനം. ഇന്നലെ ഹൈദരാബാദിൽ ചേർന്ന NFDB യോഗത്തിലാണ് തിരുവനന്തപുരത്ത് പ്രാദേശിക കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പ്രത്യേക താൽപര്യമെടുത്താണ് തിരുവനന്തപുരത്ത് കേന്ദ്രം സ്ഥാപിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സുൽത്താൻ ബത്തേരിയിൽ KPCCയുടെ ലക്ഷ്യ ലീഡർഷിപ്പ് സമ്മിറ്റ് സമാപിച്ചു. ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് ക്യാമ്പ് വിലയിരുത്തി. ഇതേ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെയും സ്ഥാനാർത്ഥികളുടെയും പങ്കാളിത്തത്തോടെ ഈ മാസം 19 മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കുമെന്നും പരിപാടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേതൃത്വം നൽകുന്ന UDF യാത്ര February 6 തുടങ്ങുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. UDFലെ സീറ്റ് വിഭജനം ഈ മാസം 15 മുൻപ് പൂർത്തിയാക്കാനാണ് മുന്നണി തീരുമാനമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം കോഴിക്കോട്ട് പറഞ്ഞു. മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലീഗിന് കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്നും ഇതിന് മുന്നോടിയായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നും സലാം അറിയിച്ചു. 9th സിദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാന ആയുഷ് വകുപ്പ്, ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരള എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദിനാചരണം. 4th കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഫെസ്റ്റിവൽ ഓഫീസ് രാവിലെ മന്ത്രി V. ശിവൻകുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പുസ്തകോത്സവം ഡയറക്ടറിയും ഫെസ്റ്റിവൽ സോങ്ങും പ്രകാശനം ചെയ്യും. തിരൂർ തുഞ്ചൻപറമ്പിൽ തുഞ്ചൻ ഉത്സവം ഇന്ന് സമാപിക്കും. രാവിലെ റെയിൽവേ അനുഭവങ്ങളെപ്പറ്റി എഴുത്തുകാരായ വൈശാഖനും TD രാമകൃഷ്ണനും ഓർമ്മകൾ പങ്കുവയ്ക്കും. തുടർന്ന് നിർമ്മിത ബുദ്ധി കാലത്തെ സർഗാത്മകത എന്ന വിഷയത്തിലും ഉച്ചകഴിഞ്ഞ് നിർമ്മിത വാർത്ത ശരിയും തെറ്റും എന്ന വിഷയത്തിലും സെമിനാർ നടത്തും. Under-19 യൂത്ത് ക്രിക്കറ്റ് രണ്ടാം ഏകദിനത്തിലും ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. 8 ഇന്ത്യയുടെ വിജയം. 3 മത്സര പരമ്പരയിൽ ഇന്നലെ ബനോലിയിലെ വില്ലോമൂർ പാർക്കിൽ മഴ നിയമപ്രകാരമാണ് ഇന്ത്യ ജേതാക്കളായത്. മഴയെ തുടർന്ന് 27 ഓവറായി മത്സരം ചുരുക്കിയിരുന്നു. വാരണാസിയിൽ ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ കേരളം ദാമൻദ്വീപിനെ തോൽപ്പിച്ചു. ആദ്യ കളിയിൽ നാഗാലാന്റിനെതിരെ കേരളത്തിന് വാക്കോവർ ലഭിച്ചിരുന്നു. വനിതകളുടെ ആദ്യ മത്സരത്തിൽ കേരളം ഹിമാചൽ പ്രദേശിനെയും തോൽപ്പിച്ചു. മലേഷ്യ ഓപ്പൺ 2026 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം ഒളിമ്പ്യൻ PV സിന്ധു ഇന്ന് മത്സരത്തിനിറങ്ങും. മാളവിക ബെൻസോത്ത്, ഉന്നതി ഹൂഡ എന്നിവരും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. പുരുഷ വിഭാഗത്തിൽ ലക്ഷ്യസൻ, ആയുഷ് ഷെട്ടി എന്നിവർ സിംഗിൾസിലും ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ്, റെങ്കിറെഡ്ഡി ഡബിൾസിലും മത്സരിക്കും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യവും മത്സരിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ജനാധിപത്യവും നാടിന്റെ ബഹുസ്വരതയും കാത്തുസൂക്ഷിക്കാനാവൂവെന്ന് ഡോ ശശി തരൂർ MP അഭിപ്രായപ്പെട്ടു. മലപ്പുറം പ്രസ് ക്ലബിന്റെ മാത്യു മണിമല സ്മാരക മാധ്യമ പുരസ്കാരം മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ മാത്യൂസ് വർഗീസിന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു ഡോ തരൂർ. KSRTC ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ പ്രവർത്തന ലാഭത്തിൽ ഏറെ മുന്നിലാണെന്ന് മന്ത്രി KB ഗണേഷ്കുമാർ പറഞ്ഞു. ശബരിമല സ്പെഷ്യൽ സർവീസിലൂടെ KSRTC കഴിഞ്ഞ വർഷത്തേക്കാൾ 2.5 കോടി രൂപയുടെ അധിക വരുമാനം നേടി. ഒരു ദിവസത്തെ ശരാശരി വരുമാനം 8.5 കോടി രൂപയെ വർദ്ധിച്ചെന്നും മന്ത്രി അറിയിച്ചു. പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് വർക്കല ശിവഗിരി ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ, കടയ്ക്കൽ തിരുവനന്തപുരം ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോട്ടയം, എറണാകുളം ജില്ലകളിലും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റുമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാൻ അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം അപേക്ഷകർ. കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ഓൺ എയർ, പ്രസാർഭാരതി വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുകയാണ് വികസിത് ഭാരത് ജിറാം ജി നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിയിലെ വേതനപരിധി പുതുക്കുന്നതിൽ 4 മാസത്തിനകം തീരുമാനമെടുക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. കേന്ദ്രസഹമന്ത്രി ഡോ എൽ മുരുകൻ ഇന്ന് കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. Under-19 യൂത്ത് ക്രിക്കറ്റ് രണ്ടാം ഏകദിനത്തിലും ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.